السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد، பிரியமுள்ள சகோதரங்களே, சூரத்து ஃபுஸ்ஸிலத்தின்ட பரிசுத்த ஖ுர்ஆனிலே 41-ஆமத்தை சூரத்து, சூரத்து ஃபுஸ்ஸிலத்தின்ட தஃப்ஸீரான நம்ம படிச்சு வருது. ஈ சூரத்திலே 44 வரையுள்ள ஆயத்துகளான இதுவரை நம்ம விசதீகரிச்சது. அல்லாஹு சுப்ஹானஹு வதஆல பரையனு வலகத் ஆதீனா மூஸல் கிதாப ஃபஃதுலிஃப ஃபீஹ் வலௌலா கலிமத்துன் சபகத் மின் ரப்பிக லகுதிய பைனஹும் வஇன்னஹும் லஃபீ ஷக்கின் மின்ஹு முரீப் வலகத் ஆதீனா மூஸா. தீர்ச்சியாயும் மூஸாக் நாம் நல்கிட்டுண்டு. மூஸா அலைஹி ஸலாம், அல்லாஹுவின் ரசூலாய மூசா நபிக்க் அவൻ നൽകിയതിനെ കുറിച്ച് പറയുകയാണ്. അൽ കിതാബ്, നാം കിതാബ് നൽകിയിട്ടുണ്ട്. ഫഖ്തുലിഫ ഫീഹ്, എന്നിട്ട് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അഥവാ ജനങ്ങൾ അതിൽ ഭിന്നിച്ചു. വലൗല കലിമത്തുൻ, ഒരു കലിമത്ത് ഇല്ലായിരുന്നുവെങ്കിൽ, സബഖത് മിർ റബ്ബിക്, താങ്കളുടെ റബ്ബിങ്കിൽ നിന്ന് നേരത്തെ വന്നുകഴിഞ്ഞ ഒരു കലിമത്ത്, ഒരു വാചകം, ഒരു കാര്യമില്ലായിരുന്നുവെങ്കിൽ, അഥവാ അള്ളാഹു ഈ ലോകത്ത് അവനെ ധിക്കരിച്ചവരെ പെട്ടെന്ന് ശിക്ഷിക്കുകയില്ല, മറിച്ച് അള്ളാഹു അവർക്ക് അവധി കൊടുക്കുന്നതാണ്. ആ കാര്യം നേരത്തെ കഴിഞ്ഞു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ, ലഖുദിയ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടേനെ, അഥവാ അവർ ഉടനടി അവരുടെ നിഷേധത്തിന്റെ കുഫറിന്റെ ഫലമായി ശിക്ഷിക്കപ്പെട്ടേനെ. വഇന്നഹും ലഫീ ശക്കിം മിൻഹു മുരീബ്, തീർച്ചയായും അവർ ശക്കിലാണ്, സംശയത്തിലാണ്. മിൻഹു, അതേക്കുറിച്ച്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആനിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, മുരീബ്, ആകെ അവരെ ആശയക്കുഴപ്പത്തിലാക്കി കളയുന്ന സംശയത്തിലാണ് അവരുള്ളത്. റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളായ ആളുകളെ താക്കീത് നൽകിക്കൊണ്ട്, പഴയ കിതാബുകളിൽ, അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട തൗറാത്ത് മൂസ അലൈഹി സലാമിന് അല്ലാഹു നൽകിയതിനെ കുറിച്ച് പറയുകയാണ്. വലഖദ് ആതൈനാ മൂസൽ കിതാബ്, മൂസ അലൈഹി സലാമിന് നാം കിതാബ് നൽകുകയുണ്ടായിട്ടുണ്ട്. ഏതാണ് മൂസ നബിക്ക് അള്ളാഹു നൽകിയ കിതാബ്? അത് തൗറാത്താണ്. തൗറാത്താണ് അള്ളാഹു മൂസ അലൈഹി സലാമിന് നൽകിയ ഗ്രന്ഥം. ഫഖ്തുലിഫ ഫീഹ്, എന്നിട്ട് ഇഖ്തുലിഫ, ഇഖ്തലഫ എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസത്തിലായി. ഇഖ്തുലിഫ എന്ന് പറഞ്ഞാൽ അതാരാണ് അഭിപ്രായ വ്യത്യാസത്തിലായി ആയത് എന്ന് പറയാതെ, അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്ന പ്രയോഗമാണ്. അഥവാ മൂസ അലൈഹി സലാം ജനങ്ങളാൽ നിഷേധിക്കപ്പെട്ടു. ഇമാം ഇബ്നു കസീർ പറയുന്നത് നോക്കുക നിങ്ങൾ, കുദ്ദിബ വ ഊദി, ഫഖ്തുലിഫ ഫീഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കുദ്ദിബ വ ഊദിയ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പോലെ അള്ളാഹുവിന്റെ റസൂലായ മൂസാ നബി നിഷേധിക്കപ്പെട്ടു. ആളുകൾ മൂസാ നബിയെ നിഷേധിച്ചു. വ ഊദി, അവിടുന്ന് പ്രയാസങ്ങൾക്ക്, ഉപദ്രവങ്ങൾക്ക് വിധേയനായി. അലൈഹിസ്സലാം, നോക്കൂ, അള്ളാഹുവിന്റെ ശ്രേഷ്ഠനായ ഒരു റസൂലാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാം കഴിഞ്ഞാൽ ലോകരിൽ ശ്രേഷ്ഠമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു റസൂലിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ ആദ്യത്തെ അനുഭവമല്ല, മറിച്ച് മുൻകഴിഞ്ഞ റസൂലുകൾ നേരിട്ട അനുഭവമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് فاصبر كما صبر اولو العزم من الرسل. ونبي تانجل شميكا كما صبر أولو العزم من الرسول تانجل كمون بولا رسول يقول له أولو العزم شميكا دبولا أولو العزم النال أو عزم دالغران أدوا نتشي دار تتين دي ورچة تيرمانة تين دي പതറാത്ത നിലപാടിൻ്റെ ക്ഷമയുടെ ഉദാഹരണങ്ങളായി പറയപ്പെടാവുന്ന മഹത്വ്യക്തിത്വങ്ങളാണ് അള്ളാഹുവിൻ്റെ നബിമാർ. അവരിൽ ഉലുൽ അസ്മ് എന്ന് പ്രത്യേകം പറയപ്പെട്ടിരിക്കുന്നു അഞ്ച് നബിമാരെക്കുറിച്ച്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം, മൂസ, ഈസ, നൂഹ് അലൈഹിമുസ്സലാം, ഈ നബിമാരാണ് ഉലുൽ അസ്മ് എന്ന് അറിയപ്പെട്ടത്. അവർ നേരിടേണ്ടി വന്ന കടുത്ത പരീക്ഷണങ്ങളും അതിനെ അവർ ക്ഷമയോടെ നേരിട്ട അവരുടെ നിലപാടും കൊണ്ടാണ് അവരെക്കുറിച്ച് ഈ പ്രശംസ അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ളത്. ഈ അഞ്ചു നബിമാരെ പ്രത്യേകമായി ഖുർആനിൽ അള്ളാഹു ഒരുമിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഖുർആനിലെ ചില ആയത്തുകളിൽ. അള്ളാഹു പറയുകയാണ്, വലൗല കലിമത്തുൻ സബഖത് മിൻ റബ്ബിക ലഖുദിയ ബൈനഹും, നേരത്തെ അള്ളാഹുവിങ്കിൽ നിന്ന് ഒരു കെലിമത്ത് കഴിഞ്ഞു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ ഇപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിക്കപ്പെട്ടേനെ. മൂസ അലൈഹിസ്സലാമിന്റെ എതിരാളികളായിരുന്ന ഫിറഔനെയും കൂട്ടരെയും അള്ളാഹു എന്താണ് ചെയ്തത്? റബ്ബ് സുബ്ഹാനഹു വതആല അവരുടെ ശിക്ഷ, ദുനിയാവിൽ അപമാനകരമായ ശിക്ഷ അള്ളാഹു അവർക്ക് നൽകുകയുണ്ടായി. ആരാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ള റസൂൽ? മൂസ അലൈഹിസ്സലാമിനേക്കാൾ ഫദ്ലുണ്ട് നമ്മുടെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ അലൈഹിസ്സലാമിനെ നിഷേധിച്ച കൗമിന് ഈ ദുനിയാവിലുണ്ടായ ശിക്ഷ അതാണെങ്കിൽ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചവർ അതുപോലുള്ള ശിക്ഷയ്ക്ക് എന്തുകൊണ്ടും അർഹരാ? അവരുടെ മേന്മ കൊണ്ട് അല്ലാഹു ശിക്ഷിക്കാത്തതല്ല. അതാണ് ഈ പറഞ്ഞത്, വലൗല കലിമത്തു സബഖത് മിൻ റബ്ബിക ലഖുദിയ ബൈനഹും. അല്ലാഹു റബ്ബുൽ ആലമീൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, അവനിൽ നിന്ന് വാക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഇവർക്ക് സമയം നീട്ടിക്കൊടുക്കും എന്നത്, അള്ളാഹു അവർക്ക് നിശ്ചിത അവധി വച്ചിട്ടുണ്ട് എന്നത്, അതുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടാത്തത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നഹും ലഫീ ശക്കിം മിൻഹു മുരീബ്, അവരീ കാര്യത്തിൽ അവരുടെ നിഷേധത്തിൽ അവർക്ക് ഒരു ഉറപ്പുമില്ല. ഇത് തെറ്റാണ് എന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവർ നിഷേധിക്കുന്നത്, മറിച്ച് അവർ അങ്ങേയറ്റത്തെ ആശയക്കുഴപ്പത്തിനാണ്, ആശയക്കുഴപ്പത്തിലാക്കി കളയുന്ന ശക്കിലാണ്, സംശയത്തിലാണ്. ആ ശക്കും ഈമാനും ഒരിക്കലും യോജിക്കുകയില്ല. അവരൊരിക്കലും ഒരു ഉറച്ച തീരുമാനത്തിന്റെ സത്യം അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലല്ല നിഷേധത്തിൽ തുടരുന്നത്, മറിച്ച് അവർ അങ്കലാപ്പിലാണ്, സംശയത്തിലാണ്. എന്നാൽ മുഅ്മിനുകൾ അതിൽ ഉറച്ച വിശ്വാസത്തിലാണ്. അവരെ അവർ ശക്കിന്റെ പുറത്തല്ല ഉള്ളത്, അവർ യഖീനിൽ ജീവിക്കുന്നവരാണ്. അള്ളാഹു പറയുന്നത്, മൻ അമില സാലിഹം ഫലിനഫ്സിഹി വമൻ അസാഅ ഫഅലൈഹാ വമാ റബ്ബുക ബിദല്ലാമിൻ ലിൽഅബീദ്. മൻ അമില സാലിഹം ഫലിനഫ്സിഹി വമൻ അസാഅ ഫഅലൈഹാ വമാ റബ്ബുക ബിദല്ലാമിൻ ലിൽഅബീദ്. മൻ അമില സാലിഹാൻ, ആരെങ്കിലും ഒരു സൽക്കർമ്മം പ്രവർത്തിച്ചാൽ, ഫലിനഫ്സിഹി, അവൻ അത് ചെയ്യുന്നത് അവന്റെ നഫ്സിനു വേണ്ടിയാണ്, സ്വന്തത്തിനു വേണ്ടിയാണ്, സ്വദേഹത്തിനു വേണ്ടിയാണ്. വമൻ അസാ, ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ, ഒരു തെറ്റായ കാര്യം ചെയ്താൽ, ഫഅലൈഹാ, അതായത് ഫഅല നഫ്സ്, ഫഅല നഫ്സിഹി എന്നാണ് അതിൻ്റെ ഉദ്ദേശം, അഥവാ സ്വന്തം നഫ്സിനെതിരിലാണ് അവൻ അത് ചെയ്യുന്നത്, തനിക്കെതിരെയാണ് അവനാ മോശമായത് പ്രവർത്തിക്കുന്നത്. വമ റബ്ബുക ബിദല്ലാമിൽ ലിൽഅബീദ്, ഓ നബിയെ, താങ്കളുടെ റബ്ബല്ല ബിദല്ലാം, അക്രമം പ്രവർത്തിക്കുന്നവനല്ല, ഒരു അക്രമവും ചെയ്യുന്നവനല്ല, ഒരക്രമവും ചെയ്യുന്നവനല്ല എന്നർത്ഥത്തിനാണ് ഇവിടെ ബല്ലാം എന്നത് പ്രയോഗിച്ചിട്ടുള്ളത്. ചെറുതാകട്ടെ വലുതാകട്ടെ, തരിമ്പ് പോലും അനീതി അള്ളാഹു ചെയ്യുകയില്ല ലിൽ അബീദ്, അവന്റെ അടിമകളോട്. നോക്കൂ എത്ര ശ്രേഷ്ഠമായ ആയത്താണ് ഈ ആയത്ത്, എത്ര മഹത്തരമായ ആശയമാണ് ഈ ആയത്തിലുള്ളത്. ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ പരിണിത ഫലം അവനാണ് അനുഭവിക്കുക, നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ ഇബാദി, ഓ എന്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി فجعلته بينكم محرما فلا تظالموا. ഏതാടിമകളെ ഞാൻ എൻ്റെ മേൽ ദുൽമ ഹറാമാക്കിയിരിക്കുന്നു, അഥവാ അക്രമം ചെയ്യുക എന്നത് ഞാൻ എൻ്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. വജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങൾക്കിടയിലും ഞാനത് ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തളമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമം പ്രവർത്തിക്കരുത്, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമം പ്രവർത്തിക്കരുത്. ആ ഹദീസിൽ, സുദീർഘമായ ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹു പറഞ്ഞുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, لو ان اولكم واخركم وانسكم وجنكم كانوا على اتقى قلب رجل واحد منكم ما زاد ذلك في ملكي شيئا. عندادي مغله നിങ്ങളിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും, നിങ്ങളിലെ ജിന്നും ഇൻസും, ജിന്നുകളും മനുഷ്യരും എല്ലാം ഏറ്റവും നല്ല ഹൃദയമുള്ള, ഏറ്റവും തഖ്വയുള്ള ഹൃദയമുള്ള ആളുകളായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം പോലെയുള്ള ഹൃദയമുള്ളവരായി, ما زاد ذلك في ملكي شيئا, എൻ്റെ മുൽക്കിൽ എൻ്റെ അധികാരത്തിൽ അതുകൊണ്ട് ഒന്നും കൂടുകയില്ല, ഒന്നും വർദ്ധിക്കാനില്ല. യാ ഇബാദി, ഓ എൻ്റെ അടിമകളെല്ലോ, അന്ന ഔവലകും വആഖിറകും വഇൻസകും വജിന്നകും കാനു അലാ അഫ്ജരി ഖൽബി റജുലി വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ. ഓ എൻ്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യകാലക്കാരും അവസാനകാലക്കാരും മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഏറ്റവും വൃത്തികെട്ട ഹൃദയങ്ങളുള്ളവരായി, ഇബ്ലീസിന്റെ ഹൃദയം പോലെയായി എല്ലാവരുടെ ഹൃദയവും എന്ന് സങ്കല്പിക്കുക. മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ, എന്റെ മുൽക്കിൽ നിന്ന് ഒന്നും കുറയാനില്ല. എന്നിട്ട് ശേഷം ആ ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹു പറഞ്ഞത്, യാ ഇബാദി, ഓ എന്റെ അടിമകളെ, ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലകും സുമ്മ ഉവഫീകും ഇയാഹ ഫമൻ വജദ ഖൈറൻ ഫലിഹ്മദില്ലാഹ് വമൻ വജദ ഗൈറ ദാലിക ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് മാത്രമാണ്, അതാണ് കാര്യം. നാം അത് കൃത്യമായി കണക്കാക്കി നിങ്ങൾക്ക് വേണ്ടി ക്ലിപ്തപ്പെടുത്തും. സുമ്മ വഫീകും ഇയാഹ, എന്നിട്ട് അതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാതെ പൂർണ്ണമായി നാം നിങ്ങൾക്ക്, ഞാൻ നിങ്ങൾക്ക് നൽകും. ആ പ്രതിഫലം ഒരുവന് കിട്ടിയാൽ, ഫമൻ വജദ ഖൈറൻ ഫലിഅഹ്മദില്ലാ, കിട്ടുമ്പോൾ അവന് ഖൈറാണ് കിട്ടിയതെങ്കിൽ ഫലിഅഹ്മദില്ലാ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊള്ള, കിട്ടിയത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ കാരുണ്യമാണ്. ഒമൻ വോചത ഖൈറ ദാലിക്, ഇനി ഖൈറല്ല ഒരുവൻ കിട്ടിയത്, ശിക്ഷയാണ് കിട്ടിയത് എങ്കിൽ, ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, സ്വന്തത്തെയല്ലാതെ അവനവന്റെ നഫ്സിനെയല്ലാതെ മറ്റാരെയും കുറ്റം പറയണ്ട, ആർക്കും ഉത്തരവാദിത്തമില്ല, ഒരാൾക്കും ഉത്തരവാദിത്തമില്ല. കാരണം റബ്ബ് നിനക്ക് കണ്ണും കാതും കൽബും എല്ലാം നൽകിയിട്ടുണ്ട്. വഴിപിഴപ്പിച്ചവർക്ക് അള്ളാഹു ശിക്ഷ നൽകും എന്നതുപോലെ വഴിതെറ്റിയവർക്കും ശിക്ഷയുണ്ട്. ഖുറാനിൽ എത്ര ആയത്തിലുണ്ടെന്ന് അല്ലേ? നേതാക്കന്മാരും അനുയായികളും നാളെ പരലോകത്ത് വിലപിക്കുന്ന രംഗം ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാരി യഖൂലുന യാ ലൈതന അതഅന അല്ലാഹ വഅതഅന അർറസൂല. അവർ പറയും, അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിയുമ്പോൾ അവർ പറയും, അള്ളാഹുവിനെയും റസൂലിനെയും ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് എന്താണ് അവർ പറയുക? ഇന്ന അതഅന سادتنا وكبراءنا فاضلونا السبيل. ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും തലവന്മാരെയും ഒക്കെ അനുസരിച്ചു പോയി, അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ചു കളഞ്ഞു. അള്ളാഹു നീ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്നവർ പറയും. ശിർക്കിലേക്ക് ജനങ്ങളെ നയിക്കുന്ന നേതാക്കന്മാർ എത്ര എത്രയുണ്ട്. അവർക്കിങ്ങനെ ഖുർആനിന് വിരുദ്ധമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾക്ക് വിരുദ്ധമായി അവർ ശിർക്കിലേക്ക് നയിക്കുന്ന നേതാക്കന്മാർ താങ്കൾ വിളിച്ചു തേടിക്കൊള്ളൂ. ആളുകൾ വർത്തമാനം കേട്ട് നിങ്ങളൊരിക്കലും നിങ്ങളെ ഔലിയാക്കന്മാരെ കൈവിട്ടേക്കരുത്. അവരെ, അവരിൽ കാര്യം അവലംബിക്കുന്ന നിങ്ങൾ അവസാനിപ്പിക്കരുത്. അവർ വിളിച്ചു തേടിക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കും. ബിദഅത്തുകളെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും, അതിന് ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചു കൊടുക്കും. ചില സാധുജനങ്ങൾ ഖുർആനും ഹദീസും കൊണ്ടുകൊടുത്താൽ പറയുകയാണെന്ത്, നമ്മൾ ഉസ്താദ് പറഞ്ഞത് മാത്രമേ അനുസരിക്കുള്ളൂ. ഖുർആനാണ് അവൻ അള്ളാഹുവിന്റെ കലാം കൊണ്ടുകൊടുത്താൽ അവൻ പറയുകയാണ്, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണിച്ചു കൊടുത്താൽ അവൻ പറയാണ്, ഇല്ല. നോക്കൂ, നിങ്ങൾ ഈ രൂപത്തിൽ ഒരാൾ പോയാൽ മരണശേഷം ഒരു നേതാവും അവനെ രക്ഷിക്കാനുണ്ടാവുകയില്ല. കാരണം റബ്ബ് അവന് കണ്ണും കാതും കൽബും നൽകിയിട്ടുണ്ട്. അള്ളാഹു അവന്റെ കിതാബ് അവതരിപ്പിച്ചിട്ടുണ്ട്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിട്ടുണ്ട്. ബാക്കി ദുനിയാവിന്റെ സാമർത്ഥ്യമൊക്കെ അവനുണ്ടല്ലോ. ദുനിയാവിൽ അവനാരും പറ്റിക്കാതിരിക്കാൻ വേണ്ടതൊക്കെ അവൻ പഠിക്കുന്നുണ്ട്. ഇല്ലേ? അവൻ്റെ കച്ചവടത്തിൽ അവൻ ആർക്കും ആരും വഞ്ചിക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ ജോലിയിൽ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട പരലോകത്തിൻ്റെ കാര്യം, ദീനിൻ്റെ കാര്യം, അതെനിക്ക് പഠിക്കേണ്ടതില്ല, ഞാനതിൻ്റെ ആളല്ല, എനിക്കത് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ അവന് യാതൊരു ഒഴിവുകഴിവും ഉണ്ടാവുകയില്ല. നോക്കുവാടുത്തായത്ത് അള്ളാഹു പറയുന്നു, ഇലൈഹി യുറദ്ദു ഇൽമു സാഅ وما تخرج من ثمرات من أكمامها وما تحمل من أنثى ولا تضع إلا بعلمه ويوم يناديهم أين شركائي قالوا آذنا كما منا من شهيد وضل عنهم ما كانوا يدعون من قبل وظنوا ما لهم من محيص الله عليه إليه يرد علم الساعة അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത്. ഇലൈഹി ഉറദ്ദു, അവനിലേക്ക് മാത്രമാണ് മടക്കപ്പെടുന്നത്. ഇൽമു സാഅ, അന്ത്യനാളിനെ കുറിച്ചുള്ള അറിവ്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന അറിവ്. വമാ തഖ്റുജു മിൻ സമറാത്തിൻ, ഒരു സമറാത്തും അഥവാ ഒരു ഫലവും പുറത്തേക്ക് വരുന്നില്ല. മരങ്ങളുടെ ഫലങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. മിൻ അക്മാമിഹ, അതിൻ്റെ അക്മാമിൽ നിന്ന്. അക്മാം എന്ന് പറഞ്ഞാൽ പഴങ്ങൾ അതിൻ്റെ ഒരാവരണത്തിൽ നിന്നായിരിക്കും പുറത്തേക്ക് വരിക, അതിൻ്റെ ഒരു പോളയിൽ നിന്നായിരിക്കും പുറത്തേക്ക് വരിക. പൊതുവെ പല മരങ്ങളും മരങ്ങളുടെയും ഫലങ്ങൾ അത് പുറത്തേക്ക് വരുന്നില്ല. വമാ തഹ്മിലു മിൻ ഉൻസ, ഒരു ഉൻസ, ഒരു പെണ്ണും ഗർഭം വഹിക്കുന്നില്ല. ഉൻസ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരിലെ പെണ്ണ് മാത്രമല്ല, മനുഷ്യരിലെ പെണ്ണ് മാത്രമല്ല, മറിച്ച് ജന്തുക്കളിലൊക്കെ സ്ത്രീവർഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്തു പറയുന്നത്, ഉൻസ എന്ന് പറയുന്നത്. അവരാരും ഗർഭം ധരിക്കുന്നില്ല. വലാ തദഉ, പ്രസവിക്കുന്നുമില്ല. ഇല്ലാ ബിഇൽമി, അല്ലാഹുവിന്റെ അറിവോടെ അല്ലാതെ. വയൗമ യുനാദീഹിം, അവനവരെ വിളിക്കുന്ന ദിവസം, എന്നിട്ട് ചോദിക്കുന്ന ദിവസം, ഐന ശുറകായി, എവിടെ എന്റെ പങ്കുകാർ, നിങ്ങൾ എനിക്ക് പുറമെ വിളിച്ചു തേടിയിരുന്ന എന്റെ പങ്കുകാരെവിടെ. ഖാലു, അവർ പറയും, അദന്നാക റബ്ബേ, ഞങ്ങളിതാ നിന്നെ വിവരം അറിയിച്ചിരിക്കുന്നു. മാ മിന്ന മിൻ ഷഹീദ്, ഞങ്ങളിൽ ഒരു സാക്ഷിയുമില്ല. മാ മിന്ന മിൻ ഷഹീദ്, ഞങ്ങളിൽ ഒരു സാക്ഷിയുമില്ല. അഥവാ നിന്റെ കൂടെ ഒരു ഇലാഹുണ്ട് എന്ന് സാക്ഷ്യം വഹിക്കാൻ ഒരാളും ഇന്ന് ഞങ്ങളിലില്ല, ഒരാളുമില്ല. വദല്ല അൻഹും, അല്ലാഹു പറയുന്നു, അവരിൽ നിന്ന് അതാ തെറ്റിപ്പോവുകയായി, അവരിൽ നിന്ന് അവർക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ നീങ്ങിപ്പോവുകയായി. മാ കാനു യദഊന മിൻ ഖബൽ, മുമ്പ് അവർ വിളിച്ചു തേടിയിരുന്നവർ എന്തൊക്കെയുണ്ടോ, ആരൊക്കെയുണ്ട്, അതെല്ലാം അവരിൽ നിന്നതാ നീങ്ങിപ്പോകുന്നു. വന്നു, വന്നു എന്ന് പറഞ്ഞാൽ വന്ന എന്നത് ഊഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. എന്നാൽ ഖുർആനിൽ വന്ന് വന്നിട്ടുള്ളത് പലയിടങ്ങളിലും ഇഖാൻ എന്ന അർത്ഥത്തിനാണ്, ഉറപ്പ് എന്നർത്ഥത്തിനാണ്. അവർ ഉറപ്പിക്കുകയായി, എന്ത്, മാലഹു മിൻ മഹീസ്, രക്ഷപ്പെടാനൊരു വഴിയുമില്ല എന്ന്. നോക്കൂ, എന്താണ് അള്ളാഹു ഈ പറഞ്ഞത്, ഇലൈഹി യുറദ്ദു ഇൽമു സാഅ, അള്ളാഹുവിലേക്കാണ് അന്ത്യദിനത്തിന്റെ വിജ്ഞാനം അഥവാ അന്ത്യദിനം എന്നാണ് എന്ന കാര്യം മടക്കപ്പെടുന്നത്. എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് ഒരു നബിയോട് ഒരാൾ ചോദിച്ചാൽ, അല്ല, നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ, ഒരു മലക്കിനോട് ആരെങ്കിലും ചോദിച്ചാൽ, അല്ല, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ജിബ്രീലിനോട് ചോദിച്ചാൽ ആരിലേക്കേ മടക്കാൻ സാധിക്കുള്ളൂ, അള്ളാഹുവിലേക്ക് മടക്കാനേ സാധിക്കുള്ളൂ. അല്ലാഹുവിനല്ലാതെ ഒരു സൃഷ്ടിക്കും ഒരു പടപ്പിനും അറിയുകയില്ല. എന്ത്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്നത്, അന്ത്യനാൾ എപ്പോഴാണ് എന്നത്, അല്ലാഹു അവൻ്റെ ഗൈബിയായ വിജ്ഞാനത്തിൽ വച്ചിട്ടുള്ളതാണ്, ആരെയും അല്ലാഹു അത് അറിയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കുകളെ ഏറ്റവും ശ്രേഷ്ഠനായ മലക്ക് ജിബ്രീൽ, ഒരു മനുഷ്യരൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ, നബിയുടെ സന്നിധിയിൽ വന്ന സന്ദർഭത്തിൽ, സഹാബികളൊക്കെ കാണുന്നുണ്ട്, സഹാബികളൊക്കെ കാണുന്നുണ്ട്, മനുഷ്യന്റെ രൂപത്തിലാണ് വരുന്നത്. എന്നിട്ട് ചോദിച്ച പല ചോദ്യങ്ങളിൽ ഒന്നെന്താണ്, ഫഖ്ബിർനി അനിസ്, ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ആ ചോദിച്ചതിനെ കുറിച്ച് ചോദിക്കപ്പെട്ട ആൾക്ക് ചോദിച്ച ആൾക്കാൾ അറിവില്ല, ചോദിച്ച ആൾക്ക് അറിയില്ല, ചോദിക്കപ്പെട്ട നബിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല.
നോക്കൂ നിങ്ങൾ, ആരാണ് ചോദിച്ചത്? ജിബ്രീലാണ്. മലക്കുകളിലെ ഏറ്റവും ശ്രേഷ്ഠരായ ജിബ്രീലാണ് ചോദിച്ചത്. പക്ഷെ ജിബ്രീലിന് അതറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ജിബ്രീലിന് അറിയില്ല എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് മറുപടിയിൽ. മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ജിബ്രീലിന് അറിയില്ല. അള്ളാഹുവിന്റെ നബിമാരിൽ അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല. ഇനി ആർക്കാണ് അറിയുക? ഇനി ഒരാൾക്കും അറിയുകയില്ല, അള്ളാഹുവിന് മാത്രമേ അത് അറിയുകയുള്ളൂ എന്ന് മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറുപടി നോക്കൂ നിങ്ങൾ. ചോദിച്ച ആളെക്കാൾ ചോദിക്കപ്പെട്ടയാൾക്ക് അതേക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു സൂചന കൂടിയുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഇതാരോട് ചോദിച്ചിരുന്ന കാര്യമില്ല, ചോദിച്ചയാൾക്കും അറിയണ്ടാവൂല. എന്നതുപോലെ ചോദിക്കപ്പെട്ടയാൾക്കും അറിയുകയില്ല. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടയാളങ്ങളിൽ ചിലത് ചോദിച്ചു. അടയാളങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പലത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ അടയാളങ്ങൾ, അത് സമീപസ്ഥമാണ് എന്നതിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, നബി നിയോഗിക്കപ്പെട്ടത് തന്നെ ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുത്തടുത്തുള്ള രണ്ട് വിരലുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ബുഇസ്തു അന വസ്സാഅതു കഹാതൈൻ, ഞാനും അന്ത്യനാളും ഇതാ ഇങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റസൂൽ അണിനിയൊരു റസൂലില്ല. ധാരാളക്കണക്കിന് അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചെറിയ അടയാളങ്ങളുണ്ട്. ചെറുത് എന്ന് പറഞ്ഞത് ആ കാര്യം ചെറുതായതുകൊണ്ടല്ല, മറിച്ച് ഖിയാമത്ത് നാളുമായി അതിന് തൊട്ടടുത്തുള്ള അടയാളങ്ങളല്ല അത്, മറിച്ച് ഒരല്പം ദൂരെ നിൽക്കുന്ന അടയാളങ്ങൾ. അറിവ് കുറഞ്ഞു പോവുക, അറിവ് ഉയർത്തപ്പെടുക, അജ്ഞത വർദ്ധിക്കുക, കൊലപാതകങ്ങൾ വർദ്ധിക്കുക, സമയത്തിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെടുക, സ്ത്രീകൾ വർദ്ധിക്കുക, പുരുഷന്മാർ കുറയുക, ഇങ്ങനെ പല രൂപത്തിലുള്ള അടയാളങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേസമയം വലിയ അടയാളങ്ങൾ വരാനുണ്ട്. മസീഹു ദജ്ജാലിന്റെ ആഗമനം പോലെ, ഈസ അലൈഹി സലാമിന്റെ പുനരാഗമനം പോലെയുള്ള അടയാളങ്ങൾ, അങ്ങനെയുള്ള അടയാളങ്ങൾ വന്നാൽ അത് തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണത്. തൊട്ടടുത്ത് അന്ത്യനാൾ എത്തിയതിൻ്റെ അടയാളമാണ് അതെല്ലാം, അങ്ങനെയുള്ള അടയാളങ്ങൾ. എന്നാൽ അന്ത്യദിനം എന്നാണ് എന്ന് കൃത്യമായി ഒരാൾക്കും അറിയുകയില്ല. അള്ളാഹു നമ്മെ അത് അറിയിച്ചിട്ടില്ല. അത് എപ്പോഴാണ് എപ്പോഴാണ് എന്നത് അറിയുന്നതിലല്ല കാര്യമുള്ളത്. മറിച്ച് അതിനുവേണ്ടി ഒരുങ്ങുന്നതിലാണ് കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ തശാ, എപ്പോഴാണ് അന്ത്യനാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ അദത്ത ലിദാലിക്, നീ അതിനുവേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം അത് എന്ന്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ചോദിച്ച ആളുടെ ശ്രദ്ധ തിരിച്ചത്. നീ അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? നീ അതിനുവേണ്ടി എന്തൊരുക്കി വെച്ചു എന്നതിലാണ് നീ ശ്രദ്ധ ഊന്നേണ്ടത്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ ഇതാ ഇത്ര വർഷം ഇത്രാം വർഷമാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ പറയുന്നത് തെറ്റാണ്. പറയാൻ പാടില്ലാത്ത കാര്യമാണ് അവൻ പറയുന്നത്. അള്ളാഹു ഇൽമുൽ ഗൈബിൽ വെച്ചു എന്ന് പറഞ്ഞ ഒരു വിജ്ഞാനം എങ്ങനെയാണ് ഒരാൾ അറിവുണ്ട് എന്ന് വാദിക്കുക? പാടില്ലാത്തതാണ്. പലതവണ നമ്മൾ കേട്ടിരുന്നു, പണ്ട് കാലത്തൊക്കെ പറയാറുണ്ട്, രണ്ടായിരം ആണ്ട് ആയാൽ അന്ത്യനാൾ സംഭവിക്കും. അതിനു മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾക്ക് അറിയണ്ടാവും, ആ കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് പറയുന്നില്ല, അതുപോലത്തെ ഒരു നമ്പർ കിട്ടിയപ്പോൾ പറഞ്ഞതാണ്. ഇനി ചിലപ്പം 3000 ആകുമ്പോൾ ആളുകൾ പറഞ്ഞേക്കും, അള്ളാഹു അലം എന്നാണ് സംഭവിക്കുന്നത്, നമുക്കറിയില്ല. അതുപോലെ ചിലർ പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ 1500 വർഷത്തിലധികം ഖബറിൽ കിടക്കുകയില്ല. പലയിടങ്ങളിൽ ഹദീസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക വരെ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഹദീസ് പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് പണ്ട് ഇതാളുകൾ പറഞ്ഞിരുന്നത്, നബി പറഞ്ഞിട്ടുണ്ട് ഞാൻ 500 ഖബറിൽ കിടക്കുകയില്ല എന്നായിരുന്നു പണ്ട് പറയാറുണ്ടായിരുന്നത്. 500 ആയപ്പോൾ പിന്നെ എന്താക്കി? 1000 1000 കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്താക്കി? 1500. കാരണം ഇത് 1500 അടുത്തിട്ടാണുള്ളത്. 1444 ഹിജ്റ വർഷം ഇത് ഇപ്പോൾ. ഞായറാഴ്ച 500 കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ആക്കിയത്. ഇങ്ങനെയുള്ള പല തെറ്റായ കാര്യങ്ങളുടെ പിന്നാലെ ഒരു മുസ്ലിം പോകാൻ പാടില്ല. മറിച്ച് അവൻ ഉപകാരപ്രദമായ വിജ്ഞാനത്തിന്റെ പിന്നാലെയാണ് പോകേണ്ടത്. അവൻ ഉപകാരമുള്ള വിജ്ഞാനം, അതാണ് ഷറഇന്റെ വിജ്ഞാനം. ഖുർആനിലും ഹദീസിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഉപകാരമുള്ള വിജ്ഞാനമാണ്. ചരിത്രം നോക്കൂ, ഖുർആനിലെ ചരിത്രം നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ നബിമാരുടെ ചരിത്രം കേവല ചരിത്രമാണോ? അത് അല്ല, ഗുണപാഠമാണ് എവിടെയും അള്ളാഹു നിനക്ക് പറഞ്ഞു തരുന്നത്. അതിൽ നിന്ന് നീ എന്ത് പഠിക്കണം, അതാണ് പറഞ്ഞു തരുന്നത്. അല്ല, പ്രാധാന്യം ഒരല്പം കുറവുള്ളത്, ഗുണപാഠം കുറഞ്ഞത്, അള്ളാഹുവിന്റെ കിതാബിൽ പ്രാധാന്യമില്ലാത്തത് പലതും ഒഴിവാക്കിയത് നമുക്ക് കാണാം. ഒരു നബിയുടെയും ജനിച്ച വർഷം മരണപ്പെട്ട വർഷം ഖുർആനിലില്ല. എന്തുകൊണ്ടാണ്? അതിനേക്കാൾ ഉപകാരപ്പെടുന്ന, നിനക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം അതാണ് അള്ളാഹുവിന്റെ കലാമിൽ വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആവശ്യമുള്ളത് നാം ആദ്യം പഠിക്കണം എന്നതിനുള്ള, അതിലേക്കുള്ള സൂചനകളാണ് ഇതെല്ലാം. മനസ്സിലായി? കാരണം നമ്മുടെ ഈ ഹയാത്ത് എന്ന് പറയുന്നത്, ഈ ജീവിതം എന്ന് പറയുന്നത് ചുരുങ്ങിയ ആവശ്യമാണ്. ആവശ്യമുള്ളത് പഠിക്കാൻ ഒരാൾ നിന്നാൽ തന്നെ അയാൾക്ക് സമയം തികയുകയില്ല, ആവശ്യമുള്ളത് തന്നെ. അപ്പൊ പിന്നെ അനാവശ്യമായതിന്റെ പിന്നാലെ പോയാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് ആവശ്യമുള്ളത് പഠിക്കാൻ, ആദ്യമാദ്യം എനിക്ക് ആവശ്യമുള്ളത് ആദ്യമാദ്യം പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ കലാം അത് പഠിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിക്കാൻ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ വിശ്വാസം അത് പഠിക്കാൻ, നമുക്ക് നിർബന്ധമായ കർമ്മങ്ങൾ അത് നേരെയാക്കാൻ എന്തൊക്കെ ഞാൻ പഠിക്കണം, അധികാറുകൾ എന്തൊക്കെ നാം പഠിക്കണം, ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടതിന്റെ പിന്നാലെ പോകുന്നവരാണ് ബുദ്ധിയുള്ളവർ. അനാവശ്യത്തിന്റെ പിന്നാലെ പോയാൽ നമുക്ക് സംഭവിക്കാവുന്ന മറ്റൊരു അപകടം, ആവശ്യമുള്ളതിന് നേരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആവശ്യമുള്ളത് തടയപ്പെടും. അനാവശ്യത്തിന്റെ പിന്നാലെ പോയാൽ ആവശ്യമുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ഹെർമാൻ സംഭവിക്കും. എന്താണ് ഹെർമാൻ എന്ന് പറഞ്ഞാൽ? ഒരു ശിക്ഷ എന്നോണം തടയപ്പെടുക, മനസ്സിലായി? നമുക്കത് പഠിക്കാൻ സാധിക്കാതിരിക്കുക, അതിൽ നമ്മുടെ ശ്രദ്ധ വിട്ടുപോവുക. അല്ല, ഈ അതുമില്ല, പാപങ്ങൾ കാരണമായി അത് സംഭവിക്കും, മനസ്സിലായില്ലേ? ഇപ്പൊ തെറ്റുകൾ കാരണമായി ഉപകാരമുള്ള വിജ്ഞാനം പഠിക്കേണ്ടത് പഠിക്കാൻ പറ്റാതെ പോയേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പക്കലാണ്, അവനിലേക്കുള്ളതാണ് അന്ത്യനാളിന്റെ വിജ്ഞാനം. അത് ഗൈബിന്റെ മിഫ്താഹിൽപ്പെട്ടതാണ്, മനസ്സിലായില്ലേ? ഗൈബ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗൈബും ഒരുപോലെയല്ല, പ്രധാനപ്പെട്ട ഗൈബുകളുണ്ട്. അതിനൊന്നാണിത്. എന്ത്? അന്ത്യനാൾ എപ്പോഴാണ് എന്ന കാര്യം, മനസ്സിലായില്ലേ? വളരെ പ്രധാനപ്പെട്ട ഗൈബാണ്, വളരെ പ്രധാനപ്പെട്ട ചില ഗൈബുകളുണ്ട്. മരണം എപ്പോഴാണ്, എപ്പോൾ മരിക്കും, വളരെ പ്രധാനപ്പെട്ട ഗൈബാണ്. അള്ളാഹുവിന് മാത്രം അറിയുന്ന ഗൈബ്, ഒരാൾ എപ്പോൾ മരിക്കും, എവിടെ വെച്ച് മരിക്കും, അള്ളാഹുവിനെ അറിയുകയാണ്. നോക്കൂ, വമ തഖ്റുജു മിൻ സമറാതിൻ മിൻ അക്മാമിഹാ വമ തഹ്മിലു മിൻ ഉൻസാ വലാ തദഉ ഇല്ലാ ബിഇൽമി. അന്ത്യനാളിന്റെ വിജ്ഞാനം അള്ളാഹുവിന്റെ പക്കലാണ് എന്നതുപോലെ ഏതേത് മരങ്ങളുണ്ടോ, ചെടികളുണ്ടോ, അതിലെ ഫലങ്ങൾ അതിന്റെ പോളയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അള്ളാഹു അറിയുന്നു. ചിന്തിക്കുക നിങ്ങൾ, ആലോചിക്കുക നിങ്ങൾ. ഖുർആൻ തദബ്ബുർ ചെയ്യാനുള്ളതാണ്. അള്ളാഹു പറയുകയാണ്, അള്ളാഹു പറഞ്ഞ എന്താണെന്ന് നോക്കൂ. ഈ ലോകത്ത് എത്ര എത്ര മരങ്ങളുണ്ട്, അതിലെന്തെല്ലാം രൂപത്തിൽ ഫലങ്ങളുണ്ട്, അതിന്റെ പഴങ്ങളുണ്ട്. നാട്ടിൽ വളരുന്നത്, അതുപോലെ മരുഭൂമികളിൽ വളരുന്നത്, ചെറുതും വലുതും നമുക്ക് ചുറ്റും എത്ര എത്രയുണ്ട്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഓരോ ഫലവും പുറത്തേക്ക് വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു. അല്ല, അതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ ഉള്ളകം അള്ളാഹു അറിയുന്നു. അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ അത് പുറത്തേക്ക് വരുന്നില്ല. ചിന്തിച്ചു നോക്കൂ, എത്രയാണ് അള്ളാഹുവിൻ്റെ വിജ്ഞാനം, അതിൻ്റെ വിശാലത എത്രയാണ്. അവൻ അലീമും ഖബീറുമാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരില പോലും വീഴുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. ഒരില വീഴുന്നത് എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കാത്ത, എത്രമാത്രം അധികം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഉണങ്ങിയ ഇല ഇങ്ങനെ താഴേക്ക് വീഴുന്ന നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു കാറ്റടിച്ചാൽ എത്ര എണ്ണം വീഴും? ഒരു കാറ്റടിച്ചാൽ ഒരൊറ്റ സ്ഥലത്ത്, ഒരൊറ്റ വീട്ടുമുറ്റത്ത് രാവിലെ തൂത്തുവാരനിറങ്ങിയാൽ എത്ര ഇലകൾ കാണും? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അള്ളാഹു അറിയുന്നു. അത് വീഴുന്നത് മുളക്കുന്നതിനേക്കാൾ നിസാരമായ ഒരു പ്രവൃത്തിയാണ്. ശ്രദ്ധിക്കാം, വീഴുക എന്നത് അത് മുളച്ചു വലുതാകുന്നതിനേക്കാൾ നിസാരമായ ഒരു കാര്യം. ഇത് റബ്ബ് അറിയുമെങ്കിൽ അത് അള്ളാഹു അറിയുന്നു. എന്തുകൊണ്ടും അറിയുന്നു. റബ്ബ് ഹൃദയാന്തരാളങ്ങളിലുള്ളത് അറിയുന്നവനാണ്. അവൻ കണ്ണിൻ്റെ കട്ടുനോട്ടം അറിയുന്നവനാണ്. നെഞ്ചകങ്ങളിൽ മറച്ചുവെച്ചത് അറിയുന്നവനാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കിതാബിൽ, അവൻ്റെ കിതാബിൽ ഇതുപോലെ നമ്മെ ഭയപ്പെടുത്തേണ്ട വേറൊരു കാര്യമില്ലാതാണ് അള്ളാഹുവിൻ്റെ അറിവ്. അള്ളാഹു അറിയുന്നുണ്ട് എന്ന കാര്യം. എല്ലാത്തിൻ്റെയും അധിപതിയായ, നിന്നെ ശിക്ഷിക്കാൻ കഴിവുള്ള, മലായിക്കത്ത് സൈന്യമായുള്ള, സ്വർഗവും നരകവും ഏതൊരു റബ്ബിൻ്റെതാണോ അവനാണ് ഈ അറിയുന്നത്, അവനാണ് ഈ അറിയുന്നത്. ഒരു ചെറിയ കുട്ടി നീ ചെയ്യുന്ന ഒരു തിന്മ അറിയുന്നത് നിനക്ക് പ്രയാസമുണ്ടാക്കുമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വതആല അതറിയുന്നത് എത്ര പ്രയാസമുണ്ടാക്കണം നമുക്ക്. അള്ളാഹുവിനോട് എത്ര ഹയാ, എത്ര ലജ്ജ നമുക്ക് വേണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇസ്തഹി മിൻ അല്ലാഹി ഹഖൽ ഹയാ, നീ നിന്റെ റബ്ബിനോട്, അള്ളാഹുവിനോട് യഥാർത്ഥ ലജ്ജയുള്ളവനാവുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ അറിയുന്നു. ഈ പറയുന്ന എന്റെയും ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് വിചാരിക്കുന്നത്, അതായത് വിചാരിക്കുന്നതിന് മുൻപ് അള്ളാഹു അറിയുന്നു. ആരും കാണാതെ ചെയ്തതും ചിന്തിച്ചതും പദ്ധതി മെനഞ്ഞതും ഒക്കെ അള്ളാഹു അറിയുന്നു. അള്ളാഹു അറിയാതെ പോകുന്നില്ല. നിങ്ങൾ മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അള്ളാഹു അറിയുന്നു. അലം യഅലം ബിഅന്നല്ലാഹ യറ, അവൻ അറിഞ്ഞില്ലേ അള്ളാഹു കാണുന്നുണ്ട് എന്ന്? അവർ മനസ്സിലാക്കുന്നില്ലേ അള്ളാഹു അവരുടെ രഹസ്യവും അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളും അറിയുന്നുണ്ട് എന്ന്? റബ്ബ് അറിയുന്നുണ്ട് എന്നത് നമ്മെ ഓരോരുത്തരെയും ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. അള്ളാഹു അവനെക്കുറിച്ചുള്ള യഥാർത്ഥ ഖശിയത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ഒരു പെണ്ണും ഗർഭം ധരിക്കുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. മനുഷ്യരിലെ മനുഷ്യ സ്ത്രീകളാകട്ടെ, മൃഗങ്ങളിലേതാകട്ടെ, ഗർഭം ധരിക്കുന്ന ഏതെല്ലാം സ്ത്രീവർഗത്തിൽപ്പെട്ട അള്ളാഹുവിൻ്റെ പടപ്പുകളുണ്ടോ അള്ളാഹു അറിയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു, എല്ലാം അറിയുന്നു. കേവലമായ അറിവാണോ? അല്ല. എന്താണ് വയറ്റിലുള്ളത്? എപ്പോഴാണ് പ്രസവിക്കുക? എത്ര ഉണ്ടായിരിക്കും ഇതിൻ്റെ ജീവിതകാലം, അതിൻ്റെ റിസ്ക്? എല്ലാം റബ്ബ് സുബ്ഹാനഹു വതആല അറിയുന്നു. വലാ തദഉ, പ്രസവിക്കുന്നുമില്ല, ഇല്ല ബിഇൽമി, അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. അള്ളാഹുവിൻ്റെ അറിവ്, നേരത്തെ മുൻകടന്ന അറിവ് അനുസരിച്ചാണ് അത്, അതനുസരിച്ച് മാത്രമേ ഏത് സ്ത്രീയും ഗർഭം ധരിക്കുകയുള്ളൂ, പ്രസവിക്കുകയുമുള്ളൂ. ആ കുഞ്ഞ് ഈ ഭൂമിയിൽ എന്ന് ജീവിക്കണം, അതിൻ്റെ ആയുസ് എന്ന് ആരംഭിക്കണം, അഥവാ ഭൂമിയിലെ ആയുസ്, ഭൂമിയിലെ കാലം എന്ന് ആരംഭിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ച കാലത്ത് അത് ജനിക്കുള്ളൂ. എന്ന് ഭൂമിയിലെ അതിൻ്റെ ആയുസ് അവസാനിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ച സമയത്തെ അത് മരിക്കുകയുള്ളൂ. യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അല്ലാതെ സംഭവിക്കുകയില്ല. നിങ്ങൾ കണ്ട് കാണുന്നില്ലേ ദിവസങ്ങൾ ദിവസങ്ങളോളം കെട്ടിടങ്ങൾ കടിയിൽപ്പെട്ട ചെറിയ കുട്ടികൾ ജീവനോടെ പുറത്തേക്ക് അത് വരുന്നത്? ആരാണ് ആരാണത് നിശ്ചയിച്ചത്? അള്ളാഹുവിൻ്റെ അറിവ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് എപ്പോൾ മരിക്കണം എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച സമയത്തല്ലാതെ ഒരാളും മരിക്കുകയില്ല. ടൺ കണക്കിന് ഭാരമുള്ള കെട്ടിടങ്ങൾ അവന്റെ മുകളിൽ വന്ന് പതിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ചാൽ അതവന് ഒരു പോറലും ഏൽപ്പിക്കാതെ അവിടെ നിൽക്കും. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ മാത്രമേ നടക്കുകയുള്ളൂ. ഈ ഇതെല്ലാം അറിയുന്ന റബ്ബല്ലാതെ ആരാണ്, ഈ ഗൈബ് അറിയുന്ന അള്ളാഹു അല്ലാതെ ആരാണ് ജനങ്ങൾക്ക് ഇലാഹാകാൻ, അവരുടെ ഇലാഹാകാൻ അർഹനായിട്ടുള്ളത്? അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വയൗമ യുനാദീഹിം, അവൻ അവരെ വിളിച്ചു ചോദിക്കുന്ന ദിവസം, അയ്ന ശുറക, എവിടെ എന്റെ ശുറക, എന്റെ ഷരീക്കുകൾ എവിടെ? അവർ പങ്കുചേർത്തിരുന്ന അവരുടെ ഇലാഹകൾ, അവർ വിളിച്ചു പ്രാർത്ഥിച്ചവർ ബിംബങ്ങളും അതുപോലെ സാലിഹുകളായ ആളുകളും, അവർ വിളിച്ചു തേടിയ അവരുടെ ആൾ ദൈവങ്ങളും, എന്തിനൊക്കെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരെല്ലാം എവിടെ? അള്ളാഹു ചോദിക്കും. കാലു, അവർ പറയും, അതന്നാക്ക, അള്ളാഹുവെ ഞങ്ങളിതാ നിന്നെ അറിയിച്ചിരിക്കുന്നു. അതന്ന എന്ന് പറഞ്ഞാൽ വിളിച്ചറിയിക്കുക, അതുകൊണ്ടാണ് അദാൻ എന്ന് പറയുന്നത്, വാങ്കിന് ഇത് വിളിച്ചറിയിക്കുന്നതാണ്. അതന്നീദ്, ഞങ്ങളിൽ ഒരു സാക്ഷിയുമില്ല, അഥവാ നിനക്കൊരു പങ്കുകാരനുണ്ട് എന്ന് സാക്ഷ്യം വഹിക്കാൻ ഒരാളും ഞങ്ങളിലില്ല. അവർ മുമ്പ് വിളിച്ചു തേടിയത് മുഴുവൻ അവരിൽ നിന്ന് അതാ പോയി പോവുകയാണ്. ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹിമഹുല്ലാ ഈ ആയത്തിൽ പറഞ്ഞ മനോഹരമായ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ശിർക്കിന് വേണ്ടി തങ്ങളുടെ ഇലാഹുകൾ ആരാധിക്കാൻ വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ച ആളുകൾ ആണ് പരലോചിച്ചത് പറയുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ, അവർ മരിക്കുവോളം അവരുടെ ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി വാദിച്ച് അതവർക്ക് ഉപകാരം ചെയ്യുമെന്ന് വിശ്വസിച്ച് ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടിയവർ നാളെ പരലോകത്ത് പറയുന്ന വാക്കാണിത്. മാ മിന്ന ശഹീദ്, ഒരാളുമില്ല റബ്ബെ, നിനക്ക് പങ്കാളി ആയി ആരെങ്കിലും ഉണ്ടെന്ന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളിൽ ഒരാളുമില്ല. അവർ വിളിച്ചു തേടിയവരെല്ലാം അവരിൽ നിന്നതാ തെറ്റിപ്പോവുകയാണ്. ലോകത്ത് ധാരാളം പേർ വിളിച്ചു തേടിയിട്ടുണ്ട് ഈസ അലൈഹിസ്സലാമിന്, ഈസ നബിയെ. അള്ളാഹു ചോദിക്കും, അഅൻത ഖുൽത ലിന്നാസ് ഇത്തഖിദൂനി ഉമ്മി ഇലാഹൈന മിൻ ദൂനില്ലാഹ്, ഈസ താങ്കളാണോ പറഞ്ഞത് എന്നെയും എന്റെ ഉമ്മയും നിങ്ങൾ അള്ളാഹുവിന് പുറമെ രണ്ട് ഇലാഹുകളായി സ്വീകരിച്ചോളൂ എന്ന്? അലൈഹിസ്സലാം പറയും, സുബ്ഹാനക്, അള്ളാഹു നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ എങ്ങനെ പറയാനാണ്, എനിക്ക് പറയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്കറിയാം. എന്താണ് ഈസ അലൈഹിസ്സലാം പറഞ്ഞത്? അബ്ദുല്ലാഹ് റബ്ബി വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഈസ അലൈഹിസ്സലാമിനെ ആരാധിച്ചവരും ഈസ നബി അവരുടെ ശത്രുക്കളായിരിക്കും നാളെ പരലോകം. ഇതുപോലെയാണ് എല്ലാ ശിർക്കിന്റെ ആളുകൾക്കും നാളെ പരലോകത്ത് സംഭവിക്കുക. അവർ വിളിച്ചു തേടിയ നബിമാർ, സാലിഹുകൾ, നല്ലവർ, അവരൊക്കെ നാളെ പരലോകത്ത് അവരുടെ ശത്രുക്കളായിരിക്കും, അവരുടെ ഇബാദത്തിനെ നിഷേധിക്കും. ഇനി തങ്ങളെ ഇബാദത്ത് ചെയ്യാൻ ക്ഷണിച്ച ആൾദൈവങ്ങളെപ്പോലുള്ളവർ, തങ്ങൾ ദൈവങ്ങളാണെന്നും ആരാധിക്കപ്പെടുന്നതിൽ തങ്ങൾക്ക് സന്തോഷമാണെന്നും പറഞ്ഞ് നടന്നവർ, അവരും അവരുടെ ആരാധ്യന്മാരും നാളെ പരലോകത്ത് നരകത്തിലായിരിക്കും ഒരുമിച്ച്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ, നിങ്ങളും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചിരുന്നവരും ജഹന്നമിന്റെ, നരകത്തിന്റെ വിറകുകൊള്ളികളാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഈ അവസ്ഥയിൽ ശിർക്കിന് വേണ്ടി ജീവിച്ചവർ നാളെ പരലോകത്ത് ആയിത്തീരും. വന്നു മാലഹും മഹീസ്, അവർ ഉറപ്പിക്കും ഇനി യാതൊരു രക്ഷയുമില്ല, രക്ഷപ്പെട്ടോടാൻ ഒരു വഴിയുമില്ല. അള്ളാഹു സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലേ, വറ അൽ മുജ്രിമൂന അന്നാർ ഫദന്നു അന്നഹും വാഖിഉഹ വലം യജിദു അൻഹ മസ്രിഫ. എന്താണ് ആയത്തിലെ അതിൽ പറഞ്ഞ ശിക്ഷയുടെ കടുപ്പം എത്രയാണ്? ചിന്തിച്ചിട്ടുണ്ടോ ആയത്തിനെ കുറിച്ച്? വെള്ളിയാഴ്ചകൾ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തിൽ ആയത്താണല്ലോ അത്. അള്ളാഹു പറയുന്നു, വറ അൽ മുജ്രിമൂന അന്നാർ, കുറ്റവാളികൾ നരകം കാണുകയാണ്. നോക്കണം നിങ്ങൾ, നരകത്തിൽ അവർ കടന്നിട്ടില്ല, പക്ഷേ നരകത്തിൽ കടക്കുന്നതിന് മുൻപേ അവർ ശിക്ഷിക്കപ്പെടുകയാണ്. എന്ത് ശിക്ഷയാണ്? കണ്ടുകൊണ്ടുള്ള ശിക്ഷ. കാണുക മാത്രമല്ല, ഫദന്നു ആ ആയത്തിലും ബന്ന എന്ന് പറഞ്ഞത് ഉറപ്പിക്കുക എന്ന അർത്ഥത്തിനാണ്. അവർ ഉറപ്പിച്ചു എന്ത്? അന്നഹും വാഖിഉഹ, ഇതിൽ പതിച്ചത് തന്നെ, ഇതിൽ പതിക്കുമെന്ന് ഉറപ്പിച്ചവർ നരകത്തെ കാണുന്ന ആ കാഴ്ച അത് ശിക്ഷയാണ്. മാത്രമല്ല എന്തു അവർക്ക് മനസ്സിലായി, വലം യജ്ദു അൻഹ മസ്രിഫ, ഇത് വിട്ടു എവിടേക്കെങ്കിലും പോകാൻ ഒരു വഴിയില്ല, ഇതിൽ പെട്ടേ പറ്റൂ എന്ന് ഉറപ്പിച്ച് നരകം കാണുന്ന ആ രംഗം അത് ശിക്ഷയാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മളൊരു അപകടം മുന്നിൽ കാണുക, ഒരു വഴിയില്ല രക്ഷപ്പെട്ടോടാ, അത് ബാധിക്കുന്നതിന് മുമ്പ് ഒരുത്തൻ പകുതി മരിച്ചിട്ടുണ്ടാവും, അത് ഏൽക്കുന്നതിന് മുൻപ് അവൻ വല്ലാത്തൊരു അനുഭവത്തിലായിട്ടുണ്ടാവും. ചില ആളുകൾ അങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൻ പറഞ്ഞു, ഞാൻ പകുതി എൻ്റെ ജീവൻ പോയി എന്ന് ചിലർ പറയാറുണ്ട്. ഇത് കാണുന്നത് ഏറ്റവും വലിയ മുസീബത്താണ്, മുസീബത്തുകളിൽ ഏറ്റവും വലിയ മുസീബത്ത്, ഒരുവൻ പെടാവുന്ന അപകടങ്ങളിൽ ഏറ്റവും വലിയ അപകടം നരകം, അതാണ് ഒരുവൻ കാണുന്നത് എന്ന് മാത്രമല്ല അതിൽ പതിച്ചു എന്നവൻ പതിക്കുമെന്നവൻ ഉറപ്പിക്കുന്നു. വേറൊരു വഴി രക്ഷപ്പെട്ടോടാൻ എങ്ങും കാണാനുമില്ല. അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ, മലായിക്കത്ത് ചുറ്റുമുണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ മലായിക്കത്തുണ്ട്, ഈ രംഗം അത് ശിക്ഷയാണ്. നസ്അലുല്ലാഹ് അൽആഫിയ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്ത ആയത്ത് ശ്രദ്ധിക്കുക, لا يسأم الإنسان من دعاء الخير وإن مسه الشر فيئوس قنوط. لا يسأم الإنسان മനുഷ്യൻ മടുക്കുകയില്ല, من دعاء الخير ഖൈറായത് പ്രാർത്ഥിക്കാൻ അവന് മടുപ്പുണ്ടാവുകയില്ല. ഇവിടെ ഖൈർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ദുനിയാവിലെ സമ്പത്ത് പോലെ, ആരോഗ്യം പോലെയുള്ള ഖൈറാണ്. ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞത് കാഫറായ മനുഷ്യനെ കുറിച്ചാണ് എന്ന് സലഫുകളിൽ ചിലർ, മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് കാണാം. അഥവാ മുഅ്മിനിന് യോജിച്ച ഒരു സ്വഭാവമല്ലാതെ. വഇമ്മസ്സഹു ശർറു, അവന് ഷർറ് ബാധിച്ചാൽ ഫയഊസും ഖനൂത്, അവൻ യഊസായിത്തീരുന്നു. കനൂത്തായി തീരുന്നു. യഊസ് എന്നാൽ അവൻ നിരാശപ്പെട്ടവനായിത്തീരുന്നു. അഥവാ ഇത് അള്ളാഹു നീക്കിത്തരും എന്നല്ല അവൻ ചിന്തിക്കുന്നത്, മറിച്ച് ഇത് എപ്പോഴും നിലനിൽക്കുമെന്നാണ് അവൻ ചിന്തിക്കുന്നത്. കനൂത്തുൻ, അവൻ ആശയറ്റവനായിത്തീരുന്നു. നിരാശക്ക് പ്രയോഗിക്കുന്ന രണ്ട് പദങ്ങളിലൊന്നാണ്. ഈസ എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുക, കനത്ത എന്ന് പറഞ്ഞാലും നിരാശനാവുക, ആശയറ്റുപോവുക എന്നതാണ്. സൂക്ഷ്മമായ ചില വ്യത്യാസങ്ങൾ പൊതുവെ അറബി ഭാഷയിലെ പര്യായ പദങ്ങൾക്ക് ഉണ്ട്. ഇത് പാടില്ലാത്തതാണ്. ഒരുവൻ നിരാശനാവുക എന്നത് പാടില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള കുനൂത്ത് ത ആണിവിടെ. അതേസമയം കുനൂത്ത് തായിൽ പറഞ്ഞാൽ അത് നല്ല അർത്ഥമാണ്. അള്ളാഹുവിന് കീഴ്പ്പെടുക, അവനനുസരിക്കുക, അതുപോലെ ദുആ, കുനൂത്തിൻ്റെ ദുആ അത് ത ആണ്. ഇത് ത ആണ്. ത قال ومن يقنط من رحمه ربه الا الضالون എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ വാക്കായി. ആരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടുക, വഴികേടിലായവരല്ലാതെ? ഇതാണ് ഇങ്ങനെയുള്ള മനുഷ്യന്റെ സ്വഭാവം. അവൻ ദുനിയാവിലെ അവന്റെ സുഖങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്നാൽ ഷർറ് വന്നാൽ ഇതൊരിക്കൽ നീങ്ങിപ്പോവുകയില്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് വരികയില്ല എന്ന രൂപത്തിൽ അവൻ ആശയറ്റവനായിത്തീരും. അള്ളാഹു പറയുന്നു, വല ഇൻ അദഖനാഹു റഹ്മത മിന്ന മിൻ ബഅദി ദറാ മസ്സതഹു ലയഖൂലന്ന ഹാദാലി വമാ അദുന്നു സാഅത ഖായിമത വല ഇൻ റുജഅതു ഇലാ റബ്ബി ഇന്ന ലി ഇൻദഹു ലൽഹുസ്ന ഫലനുനബ്ബി അന്ന അല്ലദീന കഫറു ബിമാ അമിലു വലനുദീഖന്നഹും മിൻ അദാബിൻ ഗലീദ്. വല ഇൻ അദഖനാഹു, നാം അവന് ബാധിപ്പിച്ചാൽ, റഹ്മത്തം മിന്ന, നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യം നാം അവന് ബാധിപ്പിച്ചാൽ, മിൻ ബഅദി ദറാ പ്രയാസത്തിനു ശേഷം, മസ്സതു അവനേറ്റ പ്രയാസത്തിനു ശേഷം നാം അവന് ഒരു കാരുണ്യം ബാധിപ്പിച്ചാൽ, ലയഖൂലന്ന അവൻ പറയുക തന്നെ ചെയ്യും, ഹാദാലി ഇതെനിക്കുള്ളതാണ്. അഥവാ പ്രയാസമുണ്ടായതിനു ശേഷം അള്ളാഹു അവന് ഒരു റഹ്മത്ത്, അവന്റെ കാരുണ്യം നൽകിയാൽ അവൻ പറയും, ഇത് എന്റേതാണ്, ഞാൻ ഇതിന് അർഹനായതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എന്ത്, മനുഷ്യന് പ്രയാസം ബാധിച്ചാൽ അവൻ എന്നോട് നിന്നും അതുപോലെ ഇരുന്നും കിടന്നും ഒക്കെ ദുആ ചെയ്യും. ഫലം കശഫ്നാ അൻഹു ദുറ, എന്നാൽ അവന്റെ പ്രയാസം നാം നീക്കിയാൽ, മറ കഅല്ലം യദ്ഉനാ ഇലാ ദുറി മസ്സ, നമ്മോട് അങ്ങനെ ഒരു പ്രയാസത്തിന്റെ കാര്യത്തിൽ ദുആ ചെയ്തിട്ടേയില്ല എന്നതുപോലെ അവൻ പോവും. എന്നോട് അവനൊരു ചോദ്യം ചോദിച്ചിട്ടേ ഇല്ല എന്നതുപോലെ ആയിരിക്കും അവന്റെ ഭാവം. പ്രയാസങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുവന് അവന്റെ കാരുണ്യമേകിയാൽ നന്ദി കെട്ട മനുഷ്യൻ പറയും, ഇതെനിക്ക് അർഹതപ്പെട്ടതാണ് എന്നു മാത്രമല്ല അവൻ പറയുന്ന കടുത്ത കുഫ്രിന്റെ വാക്ക് നോക്കൂ, ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, ഒമാ അദുന്നു സാഅത ഖായിമ, അന്ത്യദിനം സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, വല റുജുഇതു ഇലാ റബ്ബി, ഇനിയെങ്ങാനും എന്റെ റബ്ബിലേക്ക് ഞാൻ തിരിച്ചുപോയാൽ, ഇന്നലി ഇൻദഹു ലൽ ഹുസ്ന, എനിക്കവിടെ ഏറ്റവും നല്ലത് തന്നെ ഉണ്ടാവും. അഥവാ പരലോകം ഉണ്ടായാൽ എനിക്കവിടെ നല്ലതുണ്ടാവും. ഇതാണ് ഈ കുഫർ പേറുന്ന മനുഷ്യന്റെ വിചാരം. ആസുബ്നു വായിൽ എന്നു പേരുള്ള കാഫറായിരുന്ന മക്കാ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്ന ഒരുവൻ, ഹബ്ബാബ് റളിയല്ലാഹു അൻഹു, അവന് ഒരു ജോലി ചെയ്തു കൊടുത്തു. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പണിക്കാരനായിരുന്നു, ഒരു ജോലി ചെയ്തു കൊടുത്തു. പൈസ വാങ്ങാൻ ചെന്നപ്പോൾ പറയുകയാണെന്ത്, മുഹമ്മദിന്റെ ദീനിൽ നീ അവിശ്വസിക്കണം, എന്നാൽ ഇതിന്റെ കൂലി തരുള്ളൂ. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മരിച്ച് രണ്ടാമതും ജീവിച്ചു വന്നാലല്ലാതെ ഞാൻ ഈ ദീനിൽ നിന്ന് വേറെ വരികയില്ല, ഞാൻ ഒരിക്കലും വരികയില്ല എന്നർത്ഥത്തിലാണ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്. ആസിബ് ബിൻ വായിൽ പറഞ്ഞു, അത് ശരി, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ, എങ്കിൽ അവിടെ വെച്ച് ഞാൻ നിനക്ക് കൂലി തരും. കാരണം അവൻ അവിടെയും ഹബ്ബാബിനെ ഈ കൂലി ജോലിക്കാരനായിട്ടും തന്നെ പണക്കാരനായിട്ടുമാണ് അവൻ സങ്കല്പിക്കുന്നത്. അവനെ കുറിച്ചാണ് സൂറത്ത് മറിയമിലെ ആയത്തുകൾ അവതരിപ്പിച്ചത്. ഫറഅയ്തല്ലദീ കഫറ ബിആയാതിനാ വഖാല ലഊതയന്ന മാലൻ വവലദ, അത്തല അൽ ഗൈബ അമിത്തഖദ ഇൻദ റഹ്മാനി അഹ്ദ. ഒരുവനെ നീ കണ്ടില്ലേ നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചവൻ, എന്നിട്ട് അവൻ പറയുന്നു എനിക്ക് സന്താനങ്ങളും അതുപോലെ സമ്പത്തുമൊക്കെ നൽകപ്പെടും. കുറെ സന്താനങ്ങളുണ്ടായിരുന്നു. അമറുബുൽ ആസ് റളിയല്ലാഹു അൻഹു ഈ ആസ് ഇബ്നു വായിലിന്റെ മകനാണ്, മകൻ സഹാബിയാണ് റളിയല്ലാഹു അൻഹു. പക്ഷേ ഉപ്പ കാഫറാണ്, ആസ് ഇബ്നു വായിൽ. വേറെയും മക്കളുണ്ടായിരുന്നു. അമറുബുൽ ആസ് റളിയല്ലാഹു അൻഹു തന്നെ ഖുറൈശികളിലെ വലിയ സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ്, ഇസ്ലാമിലും അങ്ങനെ തന്നെ റളിയല്ലാഹു അൻഹു. അപ്പം നോക്കൂ, ഇങ്ങനെയാണ് ഇവരുടെ ചിന്ത. പരലോകത്തെത്തിയാലും എനിക്ക് ഇതുപോലെ നല്ലതുണ്ടാവും. ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരമാണോ? അല്ല. റബ്ബിനെ നിഷേധിക്കുകയും അങ്ങേറ്റം മോശമായ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ള വ്യാമോഹമാണിത്. മുസ്ലിം എന്താണ് ചെയ്യുക? മുഅ്മിൻ അവനവൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും തൻ്റെ തിന്മകളെ ഓർത്ത് ഭയപ്പെടുകയും ചെയ്യും. മനസ്സിലായില്ലേ? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, لا يرجو عبد الا ربه ولا يخافن الا ذنبه. ഒരാളും തന്റെ റബ്ബിലല്ലാതെ ഒരു പ്രതീക്ഷയും വെക്കണ്ട, തന്റെ തിന്മകളല്ലാതെ അവൻ പേടിക്കും വേണ്ട. അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക, അമലുകൾ നന്നാക്കിക്കൊണ്ട് തന്റെ തിന്മകളെ ഓർത്ത് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുക. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം വെക്കുന്നവനാണ് മുഅ്മിൻ. എന്നാൽ ഇത് ഈ രൂപത്തിലുള്ള നിഷേധിയുടെ സ്ഥിതി നേരെ തിരിച്ചാണ്. അവൻ അമലുകൾ മോശമാക്കുകയും വ്യാമോഹങ്ങൾ വെച്ചു വളർത്തുകയും ചെയ്യും. അള്ളാഹു പറഞ്ഞു നോക്കൂ, ഫലനുദീഖന്ന അല്ലദീന കഫറു ഫലനുനബ്ബി അന്ന അല്ലദീന കഫറു ബിമാ അമിലു ഫലനുനബ്ബി അന്ന അല്ലദീന കഫറു ബിമാ അമിലു. ആ നിഷേധികൾക്ക് കാഫിറുകൾക്ക് അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നാം വിവരം അറിയിച്ചു കൊടുക്കുന്നതാണ്. വലനുദീഖന്നഹും നാം അവരെ അനുഭവിപ്പിക്കുന്നതാണ്, മിൻ അദാബിൻ ഖലീദ് ഖലീലായ കടുത്ത ശിക്ഷയിൽ നിന്ന് നാം അവരെ അനുഭവിപ്പിക്കേണ്ടതാണ്. നാം മനുഷ്യൻ അനുഗ്രഹമേകിയാൽ അവൻ തിരിഞ്ഞു കളയുന്നു. എന്ന് പറഞ്ഞാൽ ദൂരേക്ക് മാറുക, എന്ന് പറഞ്ഞാൽ ദൂരേക്ക് മാറുക. വഹും യൻഹൗന അൻഹു വയൻഔന അൻ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. മാറി നിൽക്കുന്നു, അവൻ അഹങ്കരിച്ചു മാറുന്നു. ബിജാനുബിഹി അവന്റെ ശരീരവുമായി അവൻ അവന്റെ വശം തിരിഞ്ഞു പോവുകയാണ്, അഥവാ അവൻ അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നു. വഇദാ മസ്സഹു ശർറു, എന്നാൽ അവനെ ഒരു ശർറു ബാധിച്ചാലോ, ഫദു ദുആഇൻ അരീദ്, പ്രയാസത്തിലേ അവന് റബ്ബിനെ ഓർമ്മ വരികയുള്ളൂ. അനുഗ്രഹം കിട്ടിയാൽ അവന് റബ്ബിനെ ഓർമ്മയില്ല, പ്രയാസത്തിലായാൽ അവൻ അത് അഫദു ദുആഇൻ അരീദ്, അവൻ അരീദായ പ്രാർത്ഥനയുടെ ആളാണ്. അരീദ് എന്ന് പറഞ്ഞാൽ കലാം അരീദ് എന്ന് പറയും അറബികൾ. കുറേ വാക്കുകൾ അർത്ഥം ഇല്ലാത്ത കുറേ വാക്കുകൾക്കാണ് എന്ത് പറയുക, അങ്ങനെയുള്ള സംസാരത്തിന് കലാം അരീദ് പറയും. നേരെ വിപരീതമാണ് കലാം വജീസ്. എന്നാൽ വജീസായ കലാം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കുറച്ചുള്ളൂ, പക്ഷെ നല്ല ആശയസമ്പുഷ്ടമായ വാക്കുകളാണ്. വജീസായ കലാമിൻ്റെ വിപരീതമാണ് കലാം അരീദ്, അരീദായ കലാമാണ്. കുറേ വാക്കുകളുണ്ട് പക്ഷേ അർത്ഥം കുറവാണ്. വജീസായ കലാം എന്നാൽ അതാ വാക്കുകൾ കുറവാണ് പക്ഷേ അർത്ഥസമ്പുഷ്ടമാണ്. അവനതാ നീണ്ട പ്രാർത്ഥനക്കാരനാകുന്നു. ഏതുപോലെ കപ്പലിൽ പെട്ടാൽ കുടുങ്ങിയാൽ തിരമാലകൾക്കിടയിൽ പെടും എന്ന് തോന്നിയാൽ അള്ളാഹുവിനെ മാത്രം തേടും എന്ന് പറഞ്ഞതുപോലെ, കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ അള്ളാഹുൽ പങ്കുചേർക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. നോക്കൂ, അവസാനത്തെ മൂന്ന് ആയത്തുകൾ ശ്രദ്ധിക്കുക. ഖുൽ അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹ്, പറയുക നബിയെ, അറഅയ്തും, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ. അറഅയ്ത എന്ന് പറയാൻ നീ കാണുന്നില്ലേ, എന്നാൽ അതിൻ്റെ നേർക്കേറെയുള്ള അർത്ഥം, പക്ഷേ അറബികൾ അത് ഉദ്ദേശിക്കുന്നത് നീ എനിക്കൊന്ന് പറഞ്ഞു തരൂ. പറയൂ നബിയെ അവരോട്, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഇൻ കാന മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെങ്കിൽ, സുമ്മ കഫർത്തും ബിഹ്, എന്നിട്ട് നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയുമാണെങ്കിൽ, മൻ അദല്ലു, വഴികെട്ടവൻ ആരുണ്ട്, മിമ്മൻ, ഒരുവനേക്കാൾ, ഹുവ ഫീ ശിഖാഖിൻ ബഈദ്, വിദൂരമായ കക്ഷി മത്സരത്തിൽ കഴിയുന്ന ഒരുവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ഖുർആനെങ്ങാനും അള്ളാഹുവിങ്കിൽ നിന്നുള്ള സത്യമായിരിക്കുകയും എന്നിട്ടാണ് നിങ്ങൾ അതിനെ നിഷേധിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങളെക്കാൾ വലിയ വഴികേടിൽ മറ്റാനാണുടൻ എന്ന് ചിന്തിക്കാൻ നിങ്ങൾ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംശയത്തിൽ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് കാര്യമില്ല, ഇത് ഉറപ്പിച്ചിട്ട് വരണം, എന്നാലേ ഈമാൻ ശരിയാവുകയുള്ളൂ. പക്ഷെ അവരോട് അവരുടെ കുഫറിന്റെ അപകടം ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ചോദ്യമാണിത്. അല്ലാതെ വിശ്വസിക്കുന്നവൻ അതിൽ സംശയിച്ചുകൊണ്ടുള്ള ചോദ്യമല്ല. അല്ലാഹു പറയുന്നു, സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. സനുരീഹിം ആയാതിന, നാം നമ്മുടെ ആയത്തുകൾ അവർക്ക് കാണിച്ചു കൊടുക്കും. ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം, ആഫാഖിലും അവരുടെ നഫ്സുകളിലും. ഇതുകൊണ്ടാണ് ഇത് അല്ലാഹുവിന്റെ ആയത്തുകളുടെ രണ്ട് ഇനങ്ങളാണ്. ഒന്ന് അൽ ആയാത്തു അൽ ആഫാഖിയ ഔ ഫുഖിയ, അതുപോലെ അൽ ആയാത്തു നഫ്സിയ. ആഫാഖിൽ കാണാൻ നമ്മൾ ചുറ്റും കണ്ണോടിച്ചാൽ ചക്രവാളകൾ ഒന്നാകെ കാണുന്ന അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ. പിന്നെ നമ്മുടെ നഫ്സിൽ തന്നെ അല്ലാഹു പറഞ്ഞു, വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളെ തന്നെ നോക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട് അല്ലാഹുവിന്റെ ആയത്തുകൾ. അതെല്ലാം നാം അവർക്ക് കാണിച്ചു കൊടുക്കും. ഹത്തായ തബയ്യനലഹും, അവർക്ക് വ്യക്തമാകുവോളം. അന്നഹുൽ ഹഖ്, ഇത് സത്യമാണ്, ഇസ്ലാം സത്യമാണ്, ഖുർആൻ സത്യമാണ് എന്ന് ബോധ്യമാകുമാറ് തെളിവുകൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നിന്റെ റബ്ബ് എല്ലാത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ പോരെ. അവലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ പോരെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ഇസ്ലാമിന്റെ ആദിമ തലമുറയും അള്ളാഹു വലിയ വിജയങ്ങൾ നൽകി സഹായിച്ചത്. അത് അള്ളാഹു ഈ ഹക്കിന് സാക്ഷിയാണ് എന്നത് മനസ്സിലാക്കാവുന്ന കാര്യമാണത്. കാരണം അല്ലാതെ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ, ഞാൻ അള്ളാഹുവിന്റെ നബിയാണെന്ന് കളവ് പറഞ്ഞ ഒരാൾക്ക് അള്ളാഹു ഇങ്ങനെ വിജയം നൽകുകയില്ല. അള്ളാഹു സാക്ഷിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതക്ക്. അലാ ഇന്നഹും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇ റബ്ബിഹിം അലാ ഇന്നഹു ബികുല്ലി ഷൈഇൻ മുഹീത്ത്. അലാ, അലാ എന്നത് ശ്രദ്ധ ക്ഷണിക്കാനുള്ള പ്രയോഗങ്ങളിൽ പെട്ടതാണ്, മനസ്സിലാക്കുക, അറിയുക. ഇന്നഹും ഫീ മിറിയത്തിൻ, അവർ സംശയത്തിലാണ്. മിൻ ലിഖാഇ റബ്ബിഹിം, അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുക എന്നതിനെ കുറിച്ച് അവർ സംശയത്തിലാണ്. മുഅ്മിനുകൾ അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന ആഗ്രഹത്തിലാണ്, റബ്ബിനെ കാണാനുള്ള ആ ലിഖായിനുള്ള ആഗ്രഹത്തിലാണ് മുഅ്മിനിന്റെ ജീവിതം. അള്ളാഹുവിനോട് അതിനുവേണ്ടി ചോദിക്കുന്നവരാണ് മുഅ്മിനുകൾ. വശൗഖ ഇലാ ലിഖായിക, അള്ളാഹു നിന്നെ കാണാനുള്ള ആഗ്രഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു. പരലോ ദുനിയാവിൽ ഏറ്റവും വലിയ സുഖം, ഏറ്റവും നല്ല ആസ്വാദനം അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമാണ്. പരലോകത്ത് ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിന്റെ മുഖം കാണുക എന്നതാണ്. അലാ ഇന്നഹു ബികുല്ലി ഷൈഇൻ മുഹീത്ത്, അറിയണം അള്ളാഹു എല്ലാ കാര്യത്തിന്റെ മേലും മുഹീത്താണ്, അഥവാ അതിനെല്ലാം വലയം ചെയ്തിട്ടുള്ളവനാണ്. അവന്റെ അറിവ് കൊണ്ട് അവന്റെ കഴിവ് കൊണ്ട് എല്ലാം അവന്റെ അധികാര പരിധിയിലാണ്. ഏഴാകാശങ്ങൾ അതെല്ലാം അള്ളാഹുവിന്റെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഒരാളുടെ കൈവെള്ളയിൽ ചെറിയ കടുകുമണികൾ വെച്ചതുപോലെ മാത്രമാണ്, സഹാബികൾ പറഞ്ഞതുപോലെ. അങ്ങനെ എല്ലാം യഹാത്തത്ത് ചെയ്തിട്ടുള്ള, വലയം ചെയ്തിട്ടുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. ഈ സൂറത്തിന്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലം വബാരക അലാ അബ്ദിഹി വറസൂലിഹ് നബിയനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.